നാട്ടിലേക്കൊന്ന് പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു ലാപ്ടോപ്പിന്റെ സഹായത്തോടെ, എന്തിനു പറയുന്നു, കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് പോലും എവിടെ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതും കേരളത്തിൽ തന്നെയുള്ള വിമാനത്താവളങ്ങളിലേക്ക്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും വീഡിയോ കോളിലൂടെ പ്രിയപ്പെട്ടവരെ കാണാനും വിവരങ്ങൾ അറിയാനും കഴിയും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഓർത്തുനോക്കിയേ. 50 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയെത്തിയവരുടെ അനുഭവങ്ങൾ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള 2 മലയാളികളുടെ അനുഭവങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് സിഡ്നിയിൽ എത്തിയ രമാകാന്തനും 30 വർഷങ്ങൾക്ക് മുമ്പ് മെൽബണിലെത്തിയ ജോർജ് മാത്യൂസ് കളപ്പുരക്കലും. SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നവ്യ വിശ്വനാഥ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും മലയാളം പോഡ്കാസ്റ്റുകളായി SBS ഓഡിയോ ആപ്പ് വഴി കേൾക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാം. യാത്രാ സൗകര്യങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളുമെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് വളരെ ലളിതവും ബുദ്ധിമുട്ടില്ലാത്തതുമായി മാറിക്കഴിഞ്ഞു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എത്തിയവരുടെ അനുഭവങ്ങൾ മറ്റൊന്നായിരിക്കും. ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രകൾ 50 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയൊക്കെയായിരുന്നുവെന്ന് രമാകാന്തൻ ഓർത്തെടുത്തു.
ഞാൻ 1970 മെയ് മാസത്തിലാണ് ഇവിടെ വന്നത്. ഡൽഹി നിന്ന് ക്വാണ്ടസ് ഫ്ലൈറ്റ് കെയിം ത്രൂ ഹോങ്കോങ്, മനില ആൻഡ് സിഡ്നി. ആഴ്ചയിൽ 2 ക്വാണ്ടസ് തന്നെ ഫ്ലൈ ചെയ്തിരുന്നുള്ളൂ അന്ന്. ഇവിടുന്ന് കേരളത്തിൽ പോകണമെങ്കിൽ അന്ന് ഫ്ലൈ ഇവിടുന്ന് ചെന്നൈ പോവുക, അവിടുന്ന് ചെന്നൈയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് ഡൽഹിയോ ബോംബെ പോയിട്ട് അവിടുന്ന് കേരളത്തിലേക്ക് ഫ്ലൈ ചെയ്യുക. അതാണ് അന്നത്തെ മാർഗം. ഞാൻ ഇവിടെ അന്ന് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ 1973 തിരിച്ച് കേരളത്തിൽ പോയത്.
നിങ്ങൾ എപ്പോഴെങ്കിലും വിവരങ്ങൾ കൈമാറാൻ കത്തുകൾ എഴുതിയിട്ടുണ്ടോ? അതൊക്കെ ഒരു കാലം. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഒരു വിരൽ തുമ്പിലാണല്ലോ. പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങൾ അറിയാൻ കത്തുകൾക്കായി ദിവസങ്ങളോളം കാത്തിരുന്ന കാലം നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ചില ഓർമ്മകളും രമാകാന്തൻ പങ്കുവച്ചു.
ലെറ്റേഴ്സ് ആയിരുന്നു, മിക്കവാറും ലെറ്റേഴ്സ് എഴുതും. അപ്പം ടേക്സ് അബൌട്ട് 1 എടുക്കും ബൈ ദ ടൈം അതിന് മറുപടി കിട്ടാൻ. എനിവേ, എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ ടെലിഗ്രാം ചെയ്യണമായിരുന്നു. ഒന്ന് ടെലിഗ്രാം മാത്രം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വേണമെങ്കിൽ ടെലിഗ്രാം അടിക്കുക, ദാറ്റ്സ് ഓൾ. ഇപ്പോഴേ മിക്കവാറും എന്തെങ്കിലും ആരോടൊക്കെ പറഞ്ഞെങ്കിൽ യു ക്യാൻ യൂസ് ഫ്രീ വാട്സാപ്പ് ഓർ അങ്ങനെ പെട്ടെന്ന് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ മൊബൈൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴുണ്ട്. അന്ന് അങ്ങനത്തെ യാതൊന്നുമില്ല. ഈ സിഡ്നി തന്നെ വേറൊരാളെ വിളിക്കണമെങ്കിൽ ഫോണില്ലെങ്കിൽ എല്ലാവരും അന്ന് ഫോണും ഉണ്ടായിരുന്നില്ല. അവർ വർക്കിലെ ഫോണുണ്ട്, വർക്കിൽ കൂടെയാണ് സാധാരണ സംസാരിച്ചുകൊണ്ടിരുന്നത്.
എന്നാൽ അവിടെ നിന്നും 20 വർഷങ്ങൾക്കിപ്പുറം എന്തൊക്കെയായിരുന്നു സാഹചര്യങ്ങൾ എന്ന് ജോർജ് മാത്യൂസ് വിശദീകരിച്ചു.
ഞാനിവിടെ ഓസ്ട്രേലിയയിൽ വന്നത് 1990. അതായത് ഞാൻ സൗദിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ വന്നത് ആദ്യമേ സിംഗപ്പൂർ എയർലൈൻസിലാണ് വന്നത്. അന്ന് ബുദ്ധിമുട്ടുകളൊന്നും, ടിക്കറ്റ് കുറച്ച് പ്രൈസ് ഉണ്ടെങ്കിലും നമ്മുടെ ഇതനുസരിച്ച് തന്നെ അല്ല, നമ്മുടെ കയ്യിൽ ഇത്ര പൈസ. ഓസ്ട്രേലിയ വരുമ്പോൾ പൈസയും വേണം, ചുമ്മാ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ വരാൻ പറ്റത്തില്ല. തൽക്കാലം അത്യാവശ്യമുള്ള കുറച്ച് ഡോളേഴ്സ്, വലിയ പൈസയൊന്നുമില്ല. അന്ന് കിട്ടി ടിക്കറ്റ് എല്ലാം ഭാഗ്യത്തിന് കിട്ടി. അന്ന് വന്നപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് അന്നാണ് ഏറ്റവും നല്ല, സിംഗപ്പൂർ എയർലൈൻസിന്റെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയൊക്കെ അതിഗംഭീരമാണ്. കാരണം എന്നാ വെച്ചാൽ വേറെ എന്റെ അനുഭവത്തിൽ, പിന്നെ ഇവിടെ വന്നതിന് ശേഷവും പല പ്രാവശ്യം ഞാൻ സിംഗപ്പൂർ എയർലൈൻസ് തന്നെ പോകത്ത, എല്ലാ വർഷവും പോകുമായിരുന്നു. മലേഷ്യൻ ഉണ്ടായിരുന്നു, സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഇവരുടെ കോണ്ടാസിന്റെ റയറായിട്ടായിരുന്നു. കോണ്ടാസിന്റെ അല്ലാതെ തന്നെ ബ്രിട്ടീഷിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷ് കുറച്ച് എക്സ്പെൻസീവ് കൂടുതലാണ്. പക്ഷെ സിംഗപ്പൂർ ആയിരുന്നു ഏറ്റവും കൺവീനിയന്റ് ആയിട്ട്. സിംഗപ്പൂർ ആൻഡ് മലേഷ്യ, അതാണ് നമുക്ക് അന്ന് ഇന്ത്യയിലേക്ക് പോകാൻ ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നു. ചീപ്പായിരുന്നതും അന്ന് വന്ന് എല്ലാത്തിനും 1000 ഉള്ളിൽ നിൽക്കുമായിരുന്നു, $1000. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അന്ന് ഞാൻ മദ്രാസ് വഴിയാണ് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുന്ന് മദ്രാസ് പോകും, മദ്രാസിൽ നിന്ന് പിന്നെ കൊച്ചിയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു. അത്രയും ട്രാവൽ ഏജൻസി ഇല്ല. ഉള്ളത് നമുക്ക് പരിചയം ഒരു ശ്രീലങ്കൻ ഏജൻസിയാണ് ഉണ്ടായിരുന്നത്. അവരുടെ അടുത്ത് വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് നമുക്ക് റെഡിയാക്കി തരും. ഏജൻസി വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. ഒരു ഏജൻസി, അന്ന് ഓൺലൈനിലൊന്നും ബുക്കിംഗ് ഒന്നും ഇല്ല, അന്ന് ഓൺലൈനില്ല. ഏജൻസി വഴി ഇവിടെ മെൽബണിലൊരു ശ്രീലങ്കൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അവിടെ ചെല്ലും, നമ്മൾ യൂഷ്വലി എല്ലാ വർഷവും പോകുന്നുണ്ട്. ഫ്രണ്ട്സും ഞങ്ങളെല്ലാം അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ട് അവർ ബുക്ക് ചെയ്ത് തരികയും ചെയ്യും. അത് വളരെ സൗകര്യമായിരുന്നു. നമ്മൾ വിളിച്ച് അവരുടെ ഡേറ്റ് ചോദിച്ചു, ആ ഡേറ്റ് ഒരു മാസത്തിന് മുമ്പൊക്കെ ധാരാളമായി ടിക്കറ്റ് കിട്ടുമായിരുന്നു. പിന്നെ അത്യാവശ്യം പിന്നെ വേറെ ഒന്നുണ്ട്, എമർജൻസി കോട്ട എന്ന് പറഞ്ഞൊരു പരിപാടി അവർക്കുണ്ട്. അതും ഉണ്ടായിരുന്നു ആ കാലത്ത്. അതിനൊരു സ്വല്പം പൈസ കൂടുതൽ ചോദിക്കും എന്നേ ഉള്ളൂ. അത് അവര് ഏതെങ്കിലും ഏതിലെങ്കിലും അവൈലബിലിറ്റി ഉണ്ടാക്കി നമുക്ക് തരും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ടിക്കറ്റിന്റെ വിലകൾ കൂടി, ടിക്കറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായി.
ഫോണുകൾ പതുക്കെ വിപണിയിൽ എത്തിത്തുടങ്ങിയിരുന്നെങ്കിലും കത്തുകളും ടെലഗ്രാഫ് പോലുള്ള സൗകര്യങ്ങളും അപ്പോഴും ഉപയോഗിച്ചിരുന്നെന്ന് ജോർജ് പറയുന്നു.
ആ സമയത്ത് നമുക്ക് ഫോണുണ്ട്, പക്ഷെ അതിൽ ഇപ്പോഴത്തെ ഉള്ള ഐഫോണൊന്നും അല്ല. ചുമ്മാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം, അല്ലെങ്കിൽ ലാൻഡ് ലൈനിൽ തന്നെ വിളിക്കണം. ലാൻഡ് ലൈന് മിക്കവാറും വീട്ടിൽ, നമ്മുടെ അടുത്ത് വീട്ടിൽ ഫോൺ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഫോൺ ഉണ്ട്, അവിടേക്ക് വിളിച്ചിട്ട് സംസാരിക്കും. അങ്ങനെയാണ് ചെയ്തോണ്ടത്. പിന്നെ ഞാൻ വന്നപ്പോ എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു, അതായത് നോക്കിയയുടെ ഒരു ഫോണാണ് അന്ന് ഉപയോഗിച്ചിരുന്നതാണ് എന്റെ ഓർമ്മ. അതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സൗകര്യമാണ് ഉണ്ടായിരുന്നത്. കത്തുകൾ എഴുതുമായിരുന്നു, കുറച്ചാൾ കത്തുകൾ എഴുതുമായിരുന്നു. ആ സമയത്ത് നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ടെലഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ആ കാലങ്ങളിലൊക്കെ. ടെലഗ്രാമിൽ നിന്ന് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. അന്ന് ടെലഗ്രാം നമ്മളെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ടെലഫോൺ എക്സ്ചേഞ്ചിൽ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അവരെ അവിടെ അടുത്തുള്ള ഒരു ഏതിലേക്കെങ്കിലും ലിങ്ക് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള, വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലേക്ക് ലിങ്ക് ചെയ്യായിരുന്നു ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ. അങ്ങനെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളെ ഉള്ളായിരുന്നു. പിന്നെ ഫോൺ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഫോൺ വന്നു, അതിൽ ഡിജിറ്റലായി എല്ലാം ആയപ്പോഴത്തേന് പിന്നെ സൗകര്യമായി. നാട്ടിലും ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊരവസ്ഥ വന്നു.
പ്രിയ ശ്രോതാക്കളെ, 50 വർഷങ്ങൾക്കിടയിൽ യാത്രാ സൗകര്യങ്ങളിലും ആശയവിനിമയ രീതികളിലും വന്ന മാറ്റങ്ങളാണ് SBS അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുക.